അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം മുതൽ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസ് യോഹന്നാനൻ ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഭിക്ഷയായിച്ചുകൊണ്ട് ഇരുന്നവനെന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയം പരിഭ്രമം നിറഞ്ഞവരായിത്തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനത്തോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരേണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവനയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം വള്ളിച്ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്കു കേൾക്കണം. ആ പ്രവാചകന്റെ വാക്കു കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമുവേലാദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെ പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരെ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവനും ഉയർപ്പിച്ചവനുമായി നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രയേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർപറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കുന്നു നാം അവരെ തർജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസ് യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായികൊണ്ട് അവർ പിന്നെയും തർജനം ചെയ്ത് അവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40 വയസ്സുള്ളവനായിരുന്നു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അല്ലി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്ന് സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ല അഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാരിൽ നേറ്റവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെയെന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽവാതിൽക്കളുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരെല്ലാവരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ എരിശിലെയും നിജിറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ അപ്പോസ്തലന്മാരെ പിടിച്ച് പുതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്നവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീനെന്ന് പറഞ്ഞു. അവർ കേട്ടു. പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും അന്നിനെയ ദിവസംഘത്തെയും ഇസ്രയേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്ക് നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇത് എന്തായിത്തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്നു, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. പടനായകൻ സേവകരുമായി ചെന്നു ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്നി ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുതേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തോലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവജനത്തിന് ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട് ഇസ്രയേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് സൂക്ഷിച്ചോൾവീൻ. ഈ നാളുകൾക്ക് മുമ്പ് ത്യൂദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടിയെങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ നിന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞോൾവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവീകമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവോചനം ഉപേക്ഷിച്ചു, മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോരോസ്, നിക്കാനോർ, തിമോൻ, പർമെനാസ്, യഹൂദമതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു. അനന്തര സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായ ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബത്തേനറെന്ന പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെ മൂപ്പന്മാരെ ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിന് ന്യായ പ്രമാണത്തിനും വിരോധമായി ഇടപെടാ സംസാരിച്ചു വരുന്നു. അനസ്രാനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചു, മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിലിരുന്നവരെല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാവിരോധൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പത്താമയിലിരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. നിന്റെ ദേശത്തെ നിന്റെ ചാർച്ചക്കാരെയും ഇട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദായരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവനെ അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതിയില്ലാതിരിക്കെ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അവന്റെ സന്തതി അന്യദേശത്ത് എന്ന് പാർക്കും, ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കുമെന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും, അതിന്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു, 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനവനെ മിസ്രയീമിനും തന്റെ സർവഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രയീം ദേശത്തിലും കനാലിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറ്. നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രയീമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് തന്റെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യം യോസഫ് തന്റെ സഹോദരന്മാരോട് തന്നെ താൻ അറിയിച്ചു. യോസഫിന്റെ വംശം ഫറവോന് വെളിവായി വന്നു. യോസഫ് ആളയച്ച് തന്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. യാക്കോബ് മിസ്രയീമിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ശേഖേമിൽ കൊണ്ടുവന്ന് ശേഖേമിൽ യമോരിന്റെ മക്കളോട് അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അള്ളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. ഒടുവിൽ യോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമാണ്. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ച് നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുതേ എന്ന് വെച്ച് അവരെ പുറത്തെടുവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യ സുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനം അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിത്തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രയേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു. മിസ്രയീമിനെ അടിച്ചു കൊന്നു. പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റേന്നാൾ അവർ കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു. പുരുഷന്മാരെ നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവുമാക്കിയതാർ? ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശെ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് എന്ന് പാർത്തു. അവിടെ രണ്ടു പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശെ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തിയെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശെ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. മിസ്രയീമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. നിന്നെ അധികാരി ന്യായകർത്താവുമാക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശെ ദൈവം ഉൾപ്പെടുപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കിയച്ചു. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രയേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ.
നമുക്ക് നമസ്കരിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതി. ആദ്യം തന്നെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരവാരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്രസ് ഭദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു പകൽക്കാലം നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോട് ദൈവഭക്തിയോട് ഇതിൽ സംബന്ധിക്കുവാനും ഉയരങ്ങളിൽ നിന്ന് കൃപകളെ ധാരാളമായി ലഭിക്കാനും ഉള്ള നിമിഷമായി നമുക്ക് ഈ സമയത്ത് രൂപാന്തരപ്പെടുത്താം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് സഭ ആ കാലഘട്ടത്തെ വീണ്ടും അനുസ്മരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മകളെ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ ഈ ആത്മീക കൂട്ടായ്മ ഒരു മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള കൂട്ടായ പ്രാർത്ഥന ബലവത്താകട്ടെ, അത് ഫലവത്തായി രൂപാന്തരപ്പെടട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആമുഖമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ ആരംഭം കുറിച്ചവരെയും അതിൽ ഇപ്പോഴും നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെയും വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് വന്യ മാമനച്ചൻ, ഡോക്ടർ ബി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കേറുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ബെന്നിയച്ചനെ, അറ്റ്ലാന്റിലുള്ള ബെന്നിയച്ചനെ ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതോടെ യോജിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും ഈ പ്രാർത്ഥന അനുഗ്രഹമായി തീരുവാൻ എല്ലാ കൃപകളും ഉയരങ്ങളും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ ഒരു ഗീതം നമുക്ക് ദൈവം സമർപ്പിക്കാം. 17-ാമത്തെ ഗീതം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ, യേശു രാജാദി രാജാവിനെ, ഈ പാർക്കലത്തിൽ സൃഷ്ടികർത്താവനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ എന്നുള്ള ഗീതം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സഫ്ര ശുശ്രൂഷ മുന്നോട്ട് പോവാം. സുവിശേഷ ഗീതങ്ങളിലെ 17-ാമത്തെ ഗീതം.
സ്തുതിപ്പിൻ സ്തുതിപ്പിൻ
എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എന്റെ കാരം പിടിച്ചു തന്റെ മാർഗോടല ഇടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തരുമായി ആർത്തു ഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തരുമായി ആർത്തു ഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ സഞ്ജീവനെ നൽകിയവൻ വീണ്ടും വന്നിടുമേ. മേഘവാഹനത്തിൽ ഓടാ കോടി ദൂതരുമേ. വീണ്ടും വന്നിടുമേ. മേഘവാഹനത്തിൽ ഓടാ കോടി ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ.
പ്രാർത്ഥിക്കാം.
പിതാവിനും പുത്രനും പരിസരവും സ്തുതി ആദ്യം മുതൽ എന്ന നേക്കും തന്നെ ആ മീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് തന്നിരിക്കുന്ന ആ ബലവാനായ ദൈവം വരാൻ. പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും അയൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കർണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാലിക്കുമോ ദുർഗസനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പുവിന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആ മീൻ പറഞ്ഞു പറയുമേ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ. നിന്നുതരവിടമായ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചുതുമുള്ള കന്യാ അർത്ഥമറിയേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എപ്പോഴും ഞങ്ങളവണ സമയത്തും ദേവനുപരാണത്തെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
മറിക്കുമ്പോൾ തന്റെ പരിശുദ്ധായ ഞങ്ങളെ ആശ്വസിപ്പിച്ചവരായി അനുഗ്രഹമുള്ളവനും എല്ലാ ആശ്വാസവും നൽകുന്നതിനുമായ ദൈവം തമ്പുരാനെ, ഈ നാവുകളുടെ സാദൃശ്യത്തിൽ വിശുദ്ധ സ്നേഹന്മാരുടെ മേയാൽ നിന്റെ പരിശുദ്ധ ആവശിച്ച ഈ നേരത്തിൽ നിന്റെ തിരുവൻപ പ്രാർത്ഥിപ്പാൻ നിൽക്കേണ്ടതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനെ സ്നേഹിക്കുന്നവനായ എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ കൃപ ഞങ്ങൾക്ക് നീ പറഞ്ഞയച്ച് അവനാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും പല മനുതകളിൽ നിന്നും ഞങ്ങളെ അഗ്നിയിൽ എന്ന പോലെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ആത്മീയ പ്രകാരം നടന്നുകൊണ്ട് ആത്മീയ നടപടികളിലേക്ക് തിരിയുമാറാകണമേ. ശരീരത്തിന്റെ മോഹങ്ങളെ ഞങ്ങൾ നിവർത്തിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധിയിലും നീതിയിലും നിന്നെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവുമ്പത്തന്നെ ബഹുഹായുമായുള്ളവേ, സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. നമുക്ക് വീണ്ടും ഈ പ്രഭാതത്തിൽ ഈ ധന്യമാർന്ന നിമിഷം നമുക്ക് ഒരുമിച്ച് സംഗമിക്കുവാൻ, ശരീരം കൊണ്ട് വിവിധ തലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംഗമിക്കുവാൻ ദൈവോടെയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് പ്രശ്ന സംഘടിതമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മളെ കരുതുന്ന പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ നമ്മളെ നയിക്കുന്ന തമ്പുരാനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ കൃതിയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അഞ്ചാം സങ്കീർത്തനത്തിലെ ഏഴാം വാക്യമാണ്. നമ്മളൊക്കെ ദേവാലയത്തിൽ ചെന്ന് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമുക്കിന്ന് പ്രതികൂല സാഹചര്യം കൊണ്ട് പലർക്കും അത് സാധിക്കുന്നില്ല. എങ്കിലും നാം ആയിരിക്കുന്ന ഭവനങ്ങളെ ആരാധനമാക്കിക്കൊണ്ട്, നമ്മുടെ ഹൃദയങ്ങളെ ആലയമാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ ആരാധിക്കാം. ആ ദൈവശബ്ദം കേട്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ തമ്പുരാൻ എല്ലാ കൃപകളും ചൊരിഞ്ഞു നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പൊന്നിയ ബെന്നിയച്ചനാണ്. അച്ഛനെ അറിയാത്തവരാരും ഉണ്ടാവില്ല. കാരണം ഈ പ്രാർത്ഥനയിൽ തന്നെ എപ്പോഴും അച്ഛന്റെ സാന്നിധ്യം, അച്ഛന്റെ അനുഗ്രഹം, അച്ഛന്റെ നല്ല സഹായമുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ നിരന്തരം പ്രാർത്ഥനയിൽ അച്ഛന്റെ നല്ല ചിന്തകളും നല്ല വാക്കുകളും ഒക്കെ നമുക്ക് പ്രയോജനീഭവിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അച്ഛന്റെ ആ ഒരു ആത്മാർത്ഥതയെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എല്ലാവരുടെയും പേരില് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ നമ്മുടെ സുപരിചിതമായ 118-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട ബെന്നിയച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
അഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിയിലും പൊൻകാരത്താൽ, അഴലീറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ, പാമ്പുകിലേറെ കാരേറുകിലും കാണുന്നില്ലേ അഴവില്ലാതിന്മേൽ, കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തതും കഴുകിടുമേ പരലീനം ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ മരുഭൂപ്രയാണത്തിൽ ചാരിടുവാ ഒരു നല്ല നായകൻ നിനക്കില്ലയോ കരുതും നിനക്കവൻ വേണ്ടാവില്ല തളരാതെ യാത്ര തുടർന്നിടുക പഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ ചെലോടു തന്ത്രങ്ങളോ വിടുവാ ചാരന്മാരുണ്ടധികം സഹജേ തുടുചോരാ ചിന്തേണ്ടി വന്നിടിലും കായല്ലേ ഈ ലോക താങ്ങുകളിൽ അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ കൈപ്പുള്ള വെള്ളം കൂടി ചെടിയിലും കൽപ്പന പോലെ നടന്നിടണം ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീയണയും വരയും അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ
തിരുവചന ധ്യാനത്തിനായി പ്രിയ ബെന്യേസിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം
ചെയ്യാം. മാത്രം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് പ്രിയ സ്നേഹിതരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, നമുക്ക് ഈ ഒരു ഇന്നത്തെ ദിവസം വേദപുസ്തകത്തിലെ 3 ചോദ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ധ്യാനിക്കാമെന്ന് ഞാൻ ദൈവത്തിന് ശരണപ്പെടുന്നു. കൊറോണ മൂലം ലോക്ക്ഡൌൺ കാലത്ത് ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ദൈവത്തോടടുക്കേണ്ട സമയമാണ്. നാം നമ്മോട് തന്നെ ചോദിച്ച്, നാം നമ്മോട് തന്നെ ആത്മീയമായി നമ്മുടെ ആത്മപരിശോധന നടത്തി നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ നാം നമ്മെ തന്നെ സജ്ജമാക്കേണ്ട ഒരു സമയമായിട്ട് ഇതിനെ നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാം. ഞാനിന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്ന വിഷയം വളരെ പ്രധാനമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന 3 കാര്യങ്ങൾ തന്നെയാണ്. വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന അതിപ്രധാനമായ 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്, വേദപുസ്തക ചിന്തയിൽ തന്നെ ആദ്യ മനുഷ്യരായ ആദാമും ഹവ്വായും ദൈവസംസർഗത്തിന്റെ തോട്ടം വിട്ട് മരക്കൂട്ടങ്ങളുടെ ഇരുളിൽ ഒളിച്ചിരിക്കുമ്പോൾ യഹോവയായ ദൈവം അവരെ അന്വേഷിച്ച് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം, മനുഷ്യ നീ എവിടെ? ആദ്യ സഹോദരന്മാരായ ആബേലും കായിന്റെ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചോദ്യമാണ് രണ്ടാമത്തേത്, നിന്റെ സഹോദരനായ ഹാബേലും. 3, പ്രവാസത്തിലായിരുന്ന കോരഹ പുത്രന്മാരോട് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അന്യദേശക്കാരുടെ ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെ? എല്ലാ തലമുറകളിലും ഏത് കാലത്തും ഏത് ദേശത്ത് പാർക്കുന്നവരും ഉത്തരം പറയേണ്ട മൗലികമായ 3 ചോദ്യങ്ങളാണിത്. മനുഷ്യ നീ എവിടെ, നിന്റെ സഹോദരൻ എവിടെ, നിന്റെ ദൈവം. 1 ചോദ്യം, മനുഷ്യ നീ എവിടെ? ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 9 വാക്യമാണ് ഇത്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. പാമ്പ് സ്ത്രീയോട് പറഞ്ഞതിന് ശേഷം തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാ, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടത് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും വരുന്ന ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പാമ്പ് പറയുകയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുന്നു എന്ന് ദൈവം അറിയുന്നു എന്ന് പറയും. ഇങ്ങനെ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാനും കാമ്യവും എന്ന് കണ്ട് സ്ത്രീ ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ തന്നെ അവരുടെ ഇരുവരുടെയും കണ്ണു തുറന്നു, ഞങ്ങൾ നഗ്നരാണെന്നറിയുന്നു. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ വിളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. ദൈവം ഇന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവ സാന്നിധ്യത്തിന്റെ പറുദീസായിൽ നിന്ന് അന്യപ്പെട്ട അകലപ്പെട്ട മനുഷ്യനോടുള്ള ചോദ്യമാണിത്. നമുക്കറിയാം ആദാമും ഹവ്വായും പാപം ചെയ്തു എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ ദൈവത്തെ അഭിമുഖീകരിക്കുവാനോ കണക്ക് പറയുവാനോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇരുളിന്റെ മറവിൽ അഭയം പ്രാപിക്കുകയാണ്. അവർ വിചാരിക്കുന്നു മരക്കൂട്ടങ്ങളുടെ ഇടയിലെ ഇരുട്ടിന് ദൈവത്തിൽ നിന്ന് തങ്ങളെ മറക്കാൻ കഴിയുമെന്ന് ഒരു വിചാരിക്കുകയാണ്. നാം 139 സങ്കീർത്തനത്തിലെ ഭക്തനായ ദാവീദ് എഴുതി നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, മനുഷ്യന് ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുവാൻ പറ്റുമോ? ഈ വിഷയം കാവ്യാത്മകമായിട്ട് നമ്മള് 119 സങ്കീർത്തനം 7-12 വരെയുള്ള വാക്യങ്ങള് ദാവീദിന്റെ സങ്കീർത്തനം നമ്മൾ വായിച്ചിട്ടുണ്ട്. ദൈവമേ നിന്റെ ആത്മാവിനെ ഒളിക്കാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് എവിടേക്ക് ഞാൻ ഓടും, എവിടേക്ക് ഓടിമറയുവാൻ പറ്റില്ല എന്ന ഉത്തരം ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. അപ്പൊ സ്വർഗവും പാതാളവും സമുദ്രത്തിന്റെ അറ്റവും ഇരുട്ടും ഒന്നും ദൈവസാന്നിധ്യത്തിൽ നിന്നും അന്യമല്ല എന്ന് നാം ആ സങ്കീർത്തനത്തിൽ വായിച്ചു. ഇരുളിന് ദൈവത്തെ മറയ്ക്കാൻ പറ്റില്ല, കാരണം ഇരുളും വെളിച്ചവും ദൈവത്തിന് ഒരുപോലെയാണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് വേദപുസ്തക ചിന്തയിൽ ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന ആദ്യ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ആദാമും ഹവ്വായും മറഞ്ഞിരിക്കുന്നത്? അവരുടെ മനസാക്ഷിയുടെ വലിയ ക്ഷേമക്കാലാണ് ഓടി ഒളിക്കുവാൻ ആദ്യ മനുഷ്യൻ ശ്രമിക്കുന്നത്. ആ സമയത്താണ് ഈ ചോദ്യമുണ്ടാകുന്നത്. താൻ അക്കൗണ്ടബിൾ ആണ് എന്ന ചിന്തയാണ് ഇവരെ അസ്വസ്ഥമാക്കിയത്. നാം ഓരോരുത്തരും ചിന്തിക്കണം, വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്, ദൈവത്തോട് നമ്മൾ അക്കൗണ്ടബിൾ ആണ്. ക്രിസ്ത്യാനിയായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തോട് അക്കൗണ്ടബിൾ ആണ്. അങ്ങനെ അക്കൗണ്ടബിൾ ആകുമ്പോഴാണ് നമുക്ക് കുറ്റബോധം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഈ ആദാമിന്റെ ഹവ്വായും അവരുടെ സ്വാർത്ഥപരമായ മോഹങ്ങളും അവരുടെ മത്സരബുദ്ധിയും ഒക്കെയാണ് ഈ നിലയിൽ അവരെ എത്തിച്ചത്. അപ്പം അവരെന്താണ് ചെയ്തത്? അനുസരണക്കേടിലൂടെ ദൈവത്തെ പോലെ ആകാനുള്ള കുറുക്ക് വഴി അവർ തേടുകയാണ്. വളരെ വ്യക്തമായിട്ട് തിന്നരുത് എന്ന വിലക്കുണ്ടായിട്ടും ആ വൃക്ഷഫലം അവർ തിന്നുകയാണ്. അങ്ങനെ നമുക്ക് ബോധപൂർവമായി ദൈവത്തോട് മത്സരിച്ച മനുഷ്യൻ പാപത്തിന്റെ കെടിയിൽ വീണു. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ചില സമയത്തെ താൽക്കാലികമായ സുഖങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നതായിട്ടും അകലുന്നതായിട്ടും നമുക്ക് തന്നെ പലപ്പോഴും ബോധ്യമായിട്ടുണ്ട്, ഒരു താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തിന്മയുടെ ശക്തി കേന്ദ്രമായ സാത്താനാണ് ഈ കെണി വെച്ചിരിക്കുന്നത്. ദൈവപദ്ധതിയെ പരിപൂർണമായി തകിടം മറിക്കുക സാത്താന്റെ ചിന്ത. അപ്പം ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വീണുപോയ മനുഷ്യനെയാണ് നാം കാണുന്നത്. നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപം എന്ന കുറുക്ക് വഴി ദൈവസംസർഗത്തിന്റെ പറദീസ അവർക്ക് നഷ്ടമാകും. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഉൽപ്പത്തി പുസ്തകത്തെ വായിക്കൊണ്ട് വൈകുന്നേരമാകുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്ന് ഒരു ആദാമിന്റെയും ഹവ്വായുടെയും കൂടെ നടന്ന് അല്പനേരം സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പല ദിവസങ്ങളും ഇങ്ങനെ വന്നിരുന്നു, അവരാ ഫെലോഷിപ്പ് എൻജോയ് ചെയ്തിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തോടു കൂടെ ആയിരിക്കേണ്ട മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി ആയിരിക്കേണ്ട മനുഷ്യൻ ദൈവപദ്ധതിയിൽ സഹകരിക്കേണ്ട മനുഷ്യൻ സാത്താന്റെ കരയിൽപ്പെട്ട് കരങ്ങളിൽപ്പെട്ട ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് അന്യരായി. ഇവിടെയാണ് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, യഹോവയായ ദൈവം എന്നോടും നിങ്ങളോട് ചോദിക്കുന്നു, നീ എവിടെ? ദിവസത്തിൽ ഒന്ന് രാജാക്കന്മാര് 19:9-13 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ധീരനായ ഏലിയാവ് കർമ്മേലിൽ വലിയ പ്രവാചകനായിട്ട് പ്രവചനം നടത്തിയ ഏലിയാവ്, ഇസ്രായേലിന്റെ അധികായകനായ പ്രവാചകൻ ഇസബേലിന്റെ ഭീഷണിയുടെ മുൻപിൽ പതറിപ്പോയിട്ട് നിരാശനായി ഇനിയും മരിച്ചാൽ മതിയെന്ന ചിന്തയിൽ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ വലിയവനായ ദൈവം ഏലിയാവിനോടുന്നു, നിനക്കിവിടെ എന്ത് കാര്യം? ഏലിയാവേ നീ എവിടെ എന്ന ചോദ്യത്തിന്റെ ധ്വനിയാണ്. കാരണം പലപ്പോഴും ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ നിന്ന് ഒളിച്ചുകൂടി ഏലിയാവിനെ ദൈവം ചെല്ലുകയാണ്. അവിടെ വെച്ച് ശക്തീകരിച്ച് അയക്കുമെന്ന് നാം വായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പലപ്പോഴും വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, ശമുവേലിനെ യെശയ്യാവിനെയും ഒക്കെ യഹോവയ ദൈവം വിളിക്കുന്നു. അവർ പറയുന്ന അടിയരുതാ, ഞാൻ കേൾക്കുന്നു, എന്നെ അയക്കണമേ എന്നിങ്ങനെ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തോടെ ആയിരിക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും നാം വിളിക്കപ്പെട്ടവരാണ്. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ നാം പലപ്പോഴും യഹോവയുടെ ചോദ്യം, കർത്താവിന്റെ ചോദ്യം, നീ എവിടെ? നാം നമ്മോട് തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. പല സന്ദർഭങ്ങളിലും നാം ചോദിക്കേണ്ടതാണ്, യഹോവ എന്നോട് ചോദിക്കുന്നു, നമ്മുടെ രക്ഷകനായ കർത്താവ് എന്നോട് ചോദിക്കുന്നു, നീ എവിടെ? ഇതെപ്പോഴും മനുഷ്യനാണ് നീ എവിടെ. ഈ മനുഷ്യന്റെ പിന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കണം, മനസ്സിലാക്കേണ്ടത്, ഒരു തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സിൻ ഈസ് ദ മാൻസ് ബിട്രയൽ ഓഫ് ഹിസ് മാൻഹുഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ഫ്രാക്ചർഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്രിയേറ്റർ ആൻഡ് ഹിസ് ക്രിയേഷൻ. അതായത് മനുഷ്യന്റെ മനുഷ്യത്വം ഒറ്റിക്കൊടുക്കപ്പെട്ട അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. അത് സൃഷ്ടാവിനോടും അവന്റെ സൃഷ്ടിയോടുമുള്ള തകർക്കപ്പെട്ട ബന്ധമാണ്. ഇപ്പൊ പാപം മൂലം ദൈവത്തിൽ നകലപ്പെട്ട മനുഷ്യനെ തേടി വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ വരുന്നു. അവരുടെ മനസാക്ഷിയുടെ കുത്തല് കാരണം അവർക്ക് ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്നില്ല. മനുഷ്യനെ തേടി ദൈവത്തിന്റെ അനുഗ്രഹകരമായ സാന്നിധ്യം അടുത്തു വരുന്നു എന്ന് ചോദിക്കുന്നു, നീ എവിടെ? ദൈവം പാപത്തിന്റെ നഗ്നത മറയ്ക്കാൻ മനുഷ്യനെ തോൽകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ ഇവിടെ ആരംഭിക്കുകയാണ്. എന്നാൽ ദൈവമഹത്വത്തിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ പരദീസയിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ട ഈ മനുഷ്യന്റെ വീണ്ടെടുപ്പിനും പുനഃസ്ഥാപനത്തിനുമായി ദൈവം മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ രക്ഷാപത്രിയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവർ ക്രൂസിലെ നമുക്ക് വേണ്ടി യാഗം അർപ്പിക്കപ്പെട്ടത്. മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവം മനുഷ്യനായി തന്നെ തന്നെ കാൽവറിയിൽ അർപ്പിച്ച ത്യാഗത്തിന്റെയും അനുസരണത്തിന്റെയും ദീർഘക്ഷമയുടെയും മഹാസ്നേഹത്തിന്റെ ബലിപീഠത്തിലാണ് പൂർണ്ണമാക്കപ്പെട്ടത്. ഇവിടെയാണ് നീ എവിടെ എന്ന മൗലിക ചോദ്യത്തിന്റെ ഉത്തരം. നാം എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, നാം അക്കൗണ്ടബിൾ ആണ് ദൈവത്തോട്. എപ്പോഴും നാം തെറ്റിപ്പോകുമ്പോൾ, ദൈവത്തിൽ നടന്നു പോകുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഇത് ആദ്യത്തെ ചോദ്യം വേദപുസ്തകത്തിലെ. രണ്ടാമത്തെ ചോദ്യം, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഉൽപ്പത്തി പുസ്തകം 4:1-15 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണിത്. അതായത് ഹാബേലും കയീനും വഴിപാട് കഴിക്കുവാൻ യഹോവയുടെ സന്നിധിയിൽ വരുന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിക്കുന്നു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. അപ്പൊ നമ്മൾ വായിക്കുന്ന, അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? അങ്ങനെ ചോദ്യം ചോദിച്ച അവസാനം കയീൻ ഹാബേലിനോട് പറയുകയാണ്, നാം വയലിലേക്ക് പോവുക. അവിടെ വയലിലിരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. ഹാബേൽ ഒന്നും ചെയ്തിട്ടില്ല കയീനെതിരെ. യഥാർത്ഥത്തിൽ കയ്യിന് ദേഷ്യം വരേണ്ടത് യഹോവയോടാണ്. ഇനി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ വഴക്കാരംഭിക്കുന്നത് ആരാധനാ സ്ഥലത്ത് നിന്നാണ്. നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, പള്ളിയിൽ നിന്നാണ് ആദ്യത്തെ വഴക്കുണ്ടാകുന്നത്. യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന സ്ഥലത്ത് നിന്നാണ് ആദ്യത്തെ വഴക്കുള്ളത്. ഇവിടെ നാം വായിക്കുന്നു, അവർ വയലിരിക്കുമ്പോൾ കയ്യിൽ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയ്യിനോട് നിന്റെ സഹോദരനായ ഹാബേലിനോട്. ഈ ചോദ്യം മനുഷ്യൻ ചരിത്രത്തിലെ ആദ്യ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചോദ്യമാണ്. വേദപുസ്തകത്തിലെ രണ്ടാമത്തെ ഭാഷയിലെ മനുഷ്യനോടുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. സഹോദരന്മാരോടുള്ള ഉത്തരവാദിത്വം വ്യക്തമാക്കുന്ന ഒരു ചോദ്യമാണ്, തിരിച്ചൊരു ചോദ്യമാണ്. ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന മറുചോദ്യവുമായി കയ്യിൻ ദൈവത്തെ നേരിടും. ഈ മറുചോദ്യത്തിനും അതെ, നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണെന്ന ഉത്തരവ് അടങ്ങിയിരിക്കുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കണം, സഹോദരന്റെ സൗഖ്യം, സഹോദരന്റെ ക്ഷേമം, സഹോദരന്റെ ഭദ്രത, സഹോദരന്റെ സുരക്ഷിതത്വം, ഇത് നാം ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. സെൽഫിഷായിട്ട് എന്റെ കാര്യം, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഇത് മാത്രം നോക്കി ജീവിക്കാനല്ല നാം ക്രിസ്ത്യാനിയായിട്ട് ലോകത്തിൽ ജീവിക്കേണ്ടത്. നാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, ലോകത്തിന്റെ ഉൽപ്പത്തി, മനുഷ്യന്റെ സൃഷ്ടി, പാപത്തിന്റെ പ്രവേശനം, ദൈവത്തിന്റെ രക്ഷാപദ്ധതികൾ വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നിടത്ത് ദൈവം, ലോകം, മനുഷ്യൻ, പാപം, ഇവയാണ് പ്രധാന പ്രമേയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സഹോദരനുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? നാം നമ്മുടെ ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്നുള്ള ചോദ്യം നാം നമ്മോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ സഹോദരനുമായുള്ള ബന്ധത്തിൽ നമുക്ക് എന്തു പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ? ഇവിടെ നാം മനസ്സിലാക്കുന്നത് അസൂയ കയ്യിൽ കയറിയിട്ട് കയ്യിൽ പാപത്തിന്റെ വിത്ത് സാത്താൻ വിതയ്ക്കുന്നു. അവൻ യാഗത്തിന് ശേഷമാണ്, ആരാധനയ്ക്ക് ശേഷമാണ് തന്റെ അനുജനെ കൊല്ലുന്നത്. പാപത്തിന്റെ സ്വാധീനം കയ്യിൽ പകയും വിദ്വേഷയും അസൂയയും അഹന്തയും സ്വാർത്ഥതയും ഒക്കെ ഉളവാക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ജ്യേഷ്ഠൻ അനുജനെ കൊല ചെയ്യുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകമാണിത്. ഇവിടെ നാം കാണുന്നത് ആദ്യ മാതാപിതാക്കന്മാർ ശാപഗ്രസ്തരായതുപോലെ അവരുടെ സന്തതിയും സ്വന്തം ഭവനമോ ആസ്ഥാനമോ ദേശമോ അവകാശപ്പെടാനില്ലാതെ ഉഴലുന്നവനായി അലയുന്നവനായി തീരുകയാണ്. കൊലപാതകത്തിന് ദൈവം മരണശിക്ഷ നൽകിയില്ല. ഇവിടെ വിടുതലിന്റെ രക്ഷാപദ്ധതി ഇവിടെയും അനാവരണം ചെയ്യുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കുന്നത് അനേക ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടാവുന്നതാണ്. കയ്യിന്റെ യാഗം നിരസിക്കാനുള്ള കാരണം എന്താണ്? ചരിത്രാതീതമായ വസ്തുതയെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അനേകം ചോദ്യങ്ങൾ നമുക്കിവിടെ ചോദിക്കാം. വംശപാരമ്പര്യത്തിന്റെ കൃത്യത എന്താണ്? മരണം എന്താണ്? യാഗത്തിന് ശേഷം കൊലപാതകം, കയ്യിന്റെ യാഗം നിരസിക്കാനുള്ള കാരണം, ഇവയൊക്കെ ഉന്നയിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളാണ്. ഏദൻ തോട്ടം, ജീവവൃക്ഷം, പാമ്പ്, വൃക്ഷഫലം, ഇരുട്ടിൽ മറയുക, ഇവയൊക്കെ ഒരു ചെറിയ കഥ പോലെ തോന്നാമെങ്കിലും വലിയ സന്ദേശ വിഭാഗം നൽകുന്നുണ്ട്. ഇപ്പൊ ദേശത്തിന്റെ കാവൽക്കാരായി, സഹോദരന്റെ കാവൽക്കാരായി ദൈവജനം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. ഈ അന്വേഷണം ദൈവമക്കളെ തേടി വരുമ്പോഴും കയ്യിൻ ആരാധന നടത്തി, കയ്യിൻ യാഗം കഴിച്ചു, എങ്കിലും പാപത്തിനടിമയാകുന്നു എന്ന് ഈ വേദപുസ്തക ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. യാഗവും ആരാധനയും ഒക്കെ മനുഷ്യനെ ദൈവത്തിങ്കിലേക്കും സഹോദരനിലേക്കും അടുപ്പിക്കുന്ന മാധ്യമങ്ങളാണ്. എന്നാൽ ഇവിടെ വിപരീതമാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ചിന്തിച്ചറിയാം, നമുക്ക് കാണുവാൻ സാധിക്കുന്നു പലപ്പോഴും പള്ളികളിലും ആരാധനാലയങ്ങളിലും ഒക്കെയും
പഴക്കും ബഹളവും കലഹവും ചണ്ടകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ആരാധന മനുഷ്യനെ ദൈവത്തിങ്കിലേക്കും സഹോദരനിലേക്കും അടുപ്പിക്കുന്നതിന് പകരം ഇവിടെ വിപരീതമായിട്ട് ഇന്നത്തെ ലോകത്ത് നമുക്ക്
കാണുവാൻ.
നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് കാണുന്ന വേദപുസ്തക ചിന്തകർ പറയുന്നത് മൂത്ത സഹോദരൻ, നമ്മുടെ മുടിയനായപുത്രന്റെ കാര്യം പറയുന്നു, അതിനകത്ത് കർത്താവ് മുടിയനായപുത്രന്റെ സംഭവം പറയുന്നു, മുടിയനായക പുത്രൻ തിരിച്ചു വരുന്നു, തിരിച്ചു വരുമ്പോൾ പിണങ്ങി മാറി നിൽക്കുന്ന മൂത്ത സഹോദരനെ കാണും. വേദശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഈ മൂത്ത സഹോദരൻ കയീന്റെ പ്രതിനിധിയായിട്ടാണ് പറയുന്നത്. അപ്പന്റെ ഭവനത്തിലും വേലയിലുമായിരുന്നുവെങ്കിലും അപ്പന്റെ സന്തോഷത്തിലും സഹോദരന്റെ വീണ്ടെടുപ്പിലും അവൻ പങ്കാളിയാകാഞ്ഞത് കൊലപാതകത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ കളങ്കനായ ഹാബേലിന്റെ കാവൽക്കാരനായിരിക്കേണ്ട കയീൻ തന്ത്രത്തിൽ അവനെ കൊന്നു. നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് നാം ഓരോരുത്തരും ഉത്തരം പറയാം. എന്റെ സഹോദരൻ എവിടെ? അവൻ മുറിവേറ്റി വീണ് കിടക്കുന്നുവോ? അവൻ പാപത്തിന്റെ പടുകുഴിയിലാണോ? അവൻ അന്ധവിശ്വാസങ്ങളുടെ വലയിലാണോ? അവൻ മദ്യത്തിന്റെ അടിമയാണോ? അവൻ സാമ്പത്തികമായ പ്രയാസത്തിൽ കൂടെ കടന്നുപോവുകയാണോ? അവന് സാൻമാർഗിക തകർച്ചയിൽ അവൻ ജീവിക്കുകയാണോ? അവൻ സാത്താന്റെ കെണിയിൽ വീണ്ടിരിക്കുകയാണോ? അവനെ വിമോചിപ്പിക്കുവാൻ, അവനെ സ്വതന്ത്രനാക്കുവാൻ, അവനെ യഥാർത്ഥ സഹോദരനാക്കുവാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും നാം ഓരോരുത്തർക്കും പരിശുദ്ധ സഭയ്ക്കുമുണ്ട്. ഇവിടെയാണ് ചോദ്യം, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി നാം ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാം, നിന്റെ ദൈവം എവിടെ? വളരെയധികം പ്രസിദ്ധമായ 42-ാം സങ്കീർത്തനത്തില് നമുക്ക് എല്ലാവർക്കും വളരെയധികം സമിലറായിട്ടുള്ള സുപരിചിതമായിട്ടുള്ള സങ്കീർത്തനമാണ്. കാരണം അന്യത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ വാക്യം നമ്മയൊക്കെയും ഗൗരിത്തരിപ്പിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. അതിന്റെ മൂന്നാമത്തെ ചോദ്യവും 10-ാമത്തെ ചോദ്യവുമാണിത്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. പ്രവാസത്തിലായിരുന്ന കോരഹപുത്രന്മാരോട് അന്യദേശക്കാർ അവരുടെ ശത്രുക്കൾ ചോദിച്ച ചോദ്യമാണ്. പ്രവാസത്തിൽ വന്ന സമയത്ത് കോരഹപുത്രന്മാർ അവരുടെ ദൈവത്തെപ്പറ്റിയും യെരുശലേം ദേവാലയത്തെപ്പറ്റിയും അവരുടെ ആരാധനയുടെ മാധുര്യത്തെപ്പറ്റിയും ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെപ്പറ്റിയും ദൈവത്തിന്റെ വലിയ കരുതലിനെപ്പറ്റിയും ഒക്കെയും സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് അന്യദേശക്കാരോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ യെരുശലേമിന്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തു പോകുന്നു, ആരാധനയ്ക്കായി കൊതിക്കുന്നു. യോർദാൻ നദിയുടെ ഉത്ഭവസ്ഥാനമായ ഹെർമോൻ പർവ്വതമോൾ എന്നുകൊണ്ട് കോരഹപുത്രന്മാരൊരുവൻ പ്രാർത്ഥിച്ച ചിന്തകളായിട്ടാണ് ഈ സങ്കീർത്തനത്തെ കണക്കാക്കിയിരിക്കുന്നത്. സങ്കീർത്തനക്കാരനിപ്പോൾ രോഗത്തിലാണ്. അവന് രോഗത്തിനൊട്ടും ഭേദമില്ല, പ്രവാസത്തിൽ നിന്ന് വിടുതലില്ല. കടുത്ത വേദനയിലും രോഗത്തിലും ഉപദ്രവത്തിലുമായ തന്നോട് ദൈവമില്ലാത്ത പുറജാതിക്കാര് അന്യദേശക്കാര് പരിഹസിച്ച് ചോദിക്കുകയാണ്, നീ അഭിമാനപൂർവ്വം കൊണ്ട് നടന്ന നിന്റെ വിശ്വാസം എവിടെ, നിന്റെ ദൈവം എവിടെയെന്ന്. അപ്പൊ തന്റെ തന്നെ തകർത്ത് കളയുന്ന തന്റെ ശക്തി ഓർക്കുന്ന ഒരു ചോദ്യമാണിത്. നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ കൂടെ നാം പലപ്പോഴും കടന്നുപോയിട്ടുണ്ട്. പലരും നമ്മളോട് ചോദിച്ചെന്നിരിക്കാം, നീ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നീ എപ്പോഴും ഉപവസിക്കുന്നുണ്ടല്ലോ, നീ എല്ലാത്തിനും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, നീ നിരന്തരമായ കുർബാന കൊള്ളുന്നുണ്ടല്ലോ, നിനക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇവിടെ രാവും പകലും കണ്ണുനീറിന്റെ ആഹാരമായി തീർന്നിരിക്കുമെന്ന് ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുകയാണ്. വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങി ദുഃഖിച്ചു നടക്കേണ്ടി വരുന്ന സാഹചര്യത്തെ കോരഹപുത്രന്മാർ അഭിമുഖീകരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പൊ ഇവിടെ നാം കാണുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ മാന്യർത്തോടുകൾക്കായി കാംക്ഷിക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ചെന്ന് തന്റെ സങ്കടം പകരുവാൻ ആശ്വാസവും സമാധാനവും കാംക്ഷിക്കുന്ന സങ്കീർത്തനക്കാരനെയാണ് ഇവിടെ നാം കാണുന്നത്. ഇവിടെ നാം കാണുന്നുണ്ട് ഉത്സവമായിരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമാണ് സ്വരത്തോടെ ദേവാലയത്തിലേക്ക് പോയവനാണ് താൻ. എന്നാൽ ഈ സമയത്ത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഓളങ്ങളും തിരമാലകളും എന്റെ മീതെ പോകുന്നു. എനിക്കുള്ള ഏക വഴി അന്യദേശത്ത് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ഉള്ളത്തിന്റെ വിഷാദം മുഴുവൻ പകർന്ന് സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും സന്തോഷവും അത്തോടെ നേടുക എന്നുള്ളതാണ്. അന്നിവിടെ വായിക്കുന്നുണ്ട്, ഞാനിവിടെ ചെന്നു എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ള ഞരങ്ങുന്ന എന്ത്. അവനോട് തന്നെ പറയുകയാണ് സങ്കീർത്തനക്കാൻ, തന്നോട് തന്നെ പറയുകയാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രാശരക്ഷയും എന്റെ ദൈവമാണെന്ന് ഞാൻ എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അതാണ് പ്രത്യാശയുടെ വഴി. ഏത് പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് അവിടെ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശരക്ഷ എന്റെ ദൈവമാണെന്ന് പറഞ്ഞ് ഇനിയും അവനെ സ്തുതിക്കുക. ഇത് കേവലം സങ്കീർത്തനക്കാരന് മാത്രം ഒരു പ്രശ്നമല്ല, ദൈവം എന്നെ മറന്നുവോ എന്നുള്ള ചോദ്യം നാമും പലപ്പോഴും ചോദിക്കാം. ദൈവം എന്നെ കൈവിട്ടു, ഞാൻ ഏകനായി പോയല്ലോ, ഇങ്ങനെയുള്ള തേങ്ങനെയുള്ള എല്ലാ കാലത്തും ഭക്തരുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളതാണ്. നാം ഉയർത്തിപ്പിടിച്ച വിശ്വാസം, നമ്മുടെ വിശ്വാസം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അഗ്നിപരിശോധനകൾ കൂടി നമുക്ക് പലപ്പോഴും കടന്നു പോകേണ്ടി വന്നേക്കാം. നിരാശയും വേദനയും കടുത്ത ദുഃഖവും ഒക്കെ നമുക്കുണ്ടായേക്കാം. ഞാൻ തനിയായി പോയല്ലോ എന്ന ചിന്ത നമ്മെ അലട്ടിയേക്കാം. നമ്മളെ ദൈവം എവിടെയെന്ന് ചോദിച്ചു എന്ന് വരാം. പക്ഷെ നാം ചിന്തിക്കുക, നാം മനസ്സിലാക്കേണ്ടത് നാം വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകൻ, നമ്മുടെ പ്രതിസന്ധികളുടെയും പരിശോധനകളുടെയും നടുവിൽ തന്റെ ജനത്തോടൊപ്പമുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ശദ്രക്ക മേശക്ക അബേദ്നെഗോവിന്റെ ദൈവം ഈ ജ്വാലയുടെ നടുവിൽ നാലാമതൊരുവനായി നടന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ടാകും, പക്ഷേ അവിടെ നാലാമതൊരുവനായി കർത്താവ് നമ്മളൂടെ കാണും. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് മനുഷ്യ സഹജമായ വേദനയുടെ തീവ്രതയിൽ സുവിശേഷഭാഗം നമ്മൾ വായിക്കുന്നതാണ്, കാൽവറി ക്രൂശിൽ കിടന്ന് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് നിലവിളിച്ച് പിതാവിന്റെ കരങ്ങൾ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് തന്റെ മനുഷ്യജീവിതത്തിന് സമാപനം കുറിച്ചത്. നാം മനസ്സിലാക്കേണ്ട കാര്യം ദൈവഹിതത്തിനായി സമ്പൂർണമായി സമർപ്പിക്കുക. ദൈവം നമ്മോടുകൂടെ ഉണ്ട്, അതാണ് ഇമ്മാനുവേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം. യേശു കർത്താവ് നമ്മോടുകൂടെ ഉണ്ട് എന്ന ശക്തമായ ബോധ്യമാണ് ഹൃദയഭേദകമായ ഈ ചോദ്യത്തിനുള്ള മറുപടി. നിന്റെ ദൈവം എവിടെ? വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ച, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ക്രിസ്തു ശിഷ്യ കർത്താവിന്റെ ശിഷ്യന്മാരെ, നമ്മള് ഈ ഉയർപ്പിന്റെ നാളുകൾ കഴിഞ്ഞ് പെന്തക്കോസ്തയും കഴിഞ്ഞിരിക്കുകയാണല്ലോ. അമീനയുടെ സമയത്ത് വായിച്ചാണല്ലോ 24-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ക്രിസ്തു ശിഷ്യ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ദുഃഖിതരായി നടന്നു നീങ്ങുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് ചേർന്ന് നടന്നു, അവിടെ അവരെ ധൈര്യപ്പെടുത്തുക, അവരുടെ നിരാശയിൽ നിന്ന് അവരുടെ ദുഃഖത്തിൽ നിന്ന് അവരെ കരകയറ്റുക. നാം മനസ്സിലാക്കേണ്ടത് പ്രതികൂലങ്ങളുടെ നടുവിൽ ശത്രുക്കൾ, അന്യദേശക്കാർ, വ്യത്യസ്ത പ്രത്യയശാസ്ത്രക്കാർ നമ്മുടെ വിശ്വാസത്തെയും വിശ്വാസ സമൂഹത്തെയും പരിഹസിക്കുമ്പോൾ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് എന്ന കർത്താവിന്റെ വാഗ്ദത്തം നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരമാണ്. നമ്മുടെ ദൈവം നമ്മോടുകൂടെ എന്ന് പ്രഖ്യാപിക്കുവാൻ, അത് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് സ്നേഹിതരെ, മൂന്ന് കാര്യങ്ങളാണ് നാം ഒരുമിച്ച് ഇവിടെ നാം ചിന്തിച്ചത്. നാം ചിന്തിച്ച വിഷയം വീണ്ടും ഒരിക്കൽ കൂടി നമ്മോട് തന്നെ ചോദിക്കുക, മനുഷ്യ നീ എവിടെ, ഞാൻ എവിടെ എന്നുള്ള ചോദ്യം, നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യം, നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം. ഈ മൂന്ന് ചിന്തകൾ നമ്മെ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിക്കട്ടെ. ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധ റുഹാമൂലം നമ്മെ ഇടയാക്കുമാറാകട്ടെ.
കർത്താവിൽ അനുഗ്രഹിതരെ, വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശം കോവിഡ് ലോക്ഡൌൺ കാലഘട്ടത്തിൽ വീണ്ടും നമുക്ക് കേൾക്കുവാനായി ദൈവം തമ്പുരാൻ ഭാഗ്യം നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ബെന്നിയച്ഛൻ സാധാരണ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കേവലം നാട്ടുവർത്തമാനങ്ങളെയല്ല കൂടുതൽ ഉൾപ്പെടുത്തുന്നത്, വേദപുസ്തകത്തെ തന്നെയാണ്. ഇന്നും മൂന്ന് ചോദ്യങ്ങളുമായിട്ടാണ് അച്ഛൻ കടന്നു വന്നത്. ആ മൂന്ന് ചോദ്യങ്ങളെ വിശദീകരിക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമവും പുതിയ നിയമവും സങ്കീർത്തനവും ഒക്കെ വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുകയും വിശകലനം ചെയ്യുകയും ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ഒരു ആവേശവും ഒരു ഊർജവും പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്ന് ചോദ്യങ്ങൾ. മനുഷ്യ നീ എവിടെ? ഉൽപ്പത്തി പുസ്തകം 3:10. നിന്റെ സഹോദരൻ എവിടെ? ഉൽപ്പത്തി പുസ്തകം 4:1 വാക്യങ്ങൾ. വീണ്ടും നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം 42 നിന്നും. ഈ മൂന്ന് ചോദ്യങ്ങളെ ദൈവശാസ്ത്ര പഠനത്തിന് വേണ്ടി നിശ്ചയമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇന്ന് കാലിക പ്രസക്തമായി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ചോദ്യങ്ങളുടെ പ്രസക്തി എന്താണ്? ഞാൻ അങ്ങനെ അതിനെ തരംതിരിക്കാനായിട്ടുള്ള കാരണം, നമുക്കൊരു ദൈവശാസ്ത്ര പഠനത്തിന് വേണ്ടി ഇത് ഒരുക്കാം. അങ്ങനെ പഠിച്ച് അതിലൂടെ നമുക്ക് ബിരുദങ്ങൾ വേണമെങ്കിലും എടുക്കാം. ചിന്തകൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ പ്രിയപ്പെട്ട അച്ഛൻ, ആ വിശുദ്ധ വേദപുസ്തക ഗ്രന്ഥത്തെ ആഴത്തിൽ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ഈ ചോദ്യങ്ങളുടെ പ്രസക്തി എന്ത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നതാണ് അച്ഛന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം ദൈവം ചോദിക്കുന്ന വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. മനുഷ്യ നീ എവിടെ? ദൈവം വിഭാവനം ചെയ്ത ഒരു ജീവിതക്രമത്തിൽ കുറവ് വരുത്തിയപ്പോൾ ആ കുറവിനെ തന്റെ സ്നേഹം കൊണ്ടും അനുഗ്രഹീതമായ ചിന്ത കൊണ്ടും ദൈവം പരിചയപ്പെടുത്തുമ്പോഴാണ് മനുഷ്യ നീ എവിടെ എന്നുള്ള ചോദ്യം ഉണ്ടായത്. വലിയൊരു പ്രതീക്ഷയിലൂടെ സമ്മേളിപ്പിക്കപ്പെട്ട പ്രപഞ്ചത്തെ നന്നായി ക്ലിപ്തപ്പെടുത്തി ജീവജാലങ്ങളെയൊക്കെ പരിപാകതപ്പെടുത്തിയാണ് ഏറ്റവും ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ തന്റെ സ്വപ്നങ്ങൾക്കപ്പുറമായി മരച്ചില്ലകളുടെ ഇടയിലേക്ക് ഒളിച്ചപ്പോഴാണ് ദൈവം വന്ന് ചോദിച്ചത് നീ എവിടെ. ഇന്നും ലോകത്തിൽ ഈ ലോക്ക്ഡൌൺ കാലഘട്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ഇത് ആവർത്തിക്കാറുണ്ട്. എല്ലാ പ്രസംഗത്തിലും ഈ ലോക്ക്ഡൌണും കൊറോണ വൈറസും കടന്നു വരാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്, ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ദൈവം വിഭാവനം ചെയ്തൊരു പ്രപഞ്ചവും നമ്മൾ ഇന്ന് വസിക്കുന്ന ഭൂമിയുമൊക്കെ ദൈവസാന്നിധ്യ കൃപ കൊണ്ട് നിറയപ്പെടേണ്ടതിന് പകരം സ്വാർത്ഥമായി ഈ ഭൂമിയെയോ പ്രപഞ്ചത്തെയോ നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ചോദ്യം ഇന്ന് നമ്മളോടും പ്രസക്തമാണ്. ഞാൻ കൂട്ടിവെച്ചതൊക്കെ മറ്റുള്ളവന്റേതാണെങ്കിൽ, മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളാണ് എന്റെ കയ്യിൽ വന്നു ചേരുന്നതെങ്കിൽ, ആ ചോദ്യത്തിന് ഞാനും നിങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലും ഉത്തരം പറയേണ്ടി വരും. രണ്ടാമത്തൊരു ചോദ്യം, ഇറ്റ്സ് എ ഫാമിലിയൽ ക്വസ്റ്റ്യൻ, ഒരു കുടുംബ ചോദ്യമാണ്. സഹോദര ബന്ധത്തിലൂടെ അച്ഛനത് ഓർമ്മിപ്പിച്ചു, ആരാധനാലയം മനുഷ്യ ദൈവ സംഗമ സ്ഥലമാകേണ്ടതിന് പകരം അവിടെയാണ് ആദ്യത്തെ വഴക്ക് തുടങ്ങിയത്. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു ചെറിയ വിഷയങ്ങൾ ആരാധനാലയത്തിൽ ഇങ്ങനെ കാലക്രമേണ ഇന്നും തുടർച്ചയായി കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരനെ കുറിച്ചൊരു അന്വേഷണം അതൊരു കുടുംബ ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഇതേ ചോദ്യമുണ്ട്. സഹോദരന് ലഭിക്കേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, സഹോദരനോട് നീതി കാണിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ നീതി നമ്മൾ കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, സഹോദരനോട് ചിലതൊക്കെ നമ്മൾ പങ്കുവെക്കേണ്ടി വന്നത് പങ്കുവെക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇതേ ചോദ്യം കായേനും ഹാബേലും ആ സഹോദരങ്ങളുടെ മുമ്പിലേക്ക് ദൈവം എറിഞ്ഞു കൊടുത്ത ചോദ്യം പോലെ ഇന്നും ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്, നിന്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യം സമൂഹം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇന്നും എല്ലാ ദിവസവും ക്രൈസ്തവ ലോകത്തെ, അത് ഡിനോമിനേഷൻ ഒന്നും നോക്കാതെ തന്നെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെയും കൃത്യമായി വിശകലനം ചെയ്യുവാനും വിമർശിക്കുവാനും വലിയൊരു സംഘം നിരീക്ഷണ പാഠകത്തോടുകൂടി വിമർശന ബുദ്ധിയോടുകൂടി മാധ്യമ ലോകത്തിലൂടെ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ 42 അതേ ചോദ്യം ഇന്നും ചെയ്യുകയാണ്. ക്രിസ്തു നൽകിയ മൂല്യങ്ങൾക്കനുസരിച്ചാണോ സഭയും സഭാജീവിതവും നമ്മുടെ വ്യക്തി ജീവിതവും നീക്കപ്പെടുന്നത്? ഈ ചോദ്യത്തിനും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. സോ അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഒരു വ്യക്തിപരമായ ചോദ്യമാണ്, രണ്ട് ഒരു കുടുംബബന്ധ ചോദ്യമാണ്, മൂന്നാമത്തത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സമൂഹം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെയെല്ലാം നമ്മൾ ചില കാര്യങ്ങൾ മറുപടിയായി പറയേണ്ടി വരും. ആ മറുപടിയിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് ടു എ ക്രിസ്ത്യൻ? ജീവിതം കൊണ്ട് ക്രിസ്ത്യാനി ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ വിശദീകരിക്കുന്നതിന് പകരം ഒരു അസൈൻമെന്റ് പോലെ വായിക്കാൻ തരികയാണ്. 1 പത്രോസ് 4 9, 10, 11, 12 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തി എന്തൊക്കെ ചെയ്താണ് ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. അത് നമ്മൾ വായിക്കുന്നത് നല്ലതായിരിക്കും. 1 പത്രോസ് 4:9 വാക്യങ്ങൾ. 2, നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ ആരാധനാ സംഗമങ്ങളും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ക്രിസ്തുവിന്റെ സ്നേഹം പകരുവാനുമാണോ? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു നോ ഗോഡ് ആൻഡ് ടു ലവ് ഗോഡ്. ഇത് രണ്ടും പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ നിശ്ചയമായും അവരനിൽ, നമ്മുടെ സഹോദരനിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ മക്കളിൽ, ഇടവകാംഗങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാദൃശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനും കൃത്യമായിട്ട് അച്ഛൻ ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ സമൂഹത്തിന്റെ മുമ്പിൽ സമൂഹം നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ പ്രസംഗത്തെക്കാൾ, നമ്മൾ വേദവാക്യം ഒരാളെ കൊണ്ട് വായിപ്പിക്കുന്നതിനേക്കാൾ, നമ്മുടെ ദേവാലയത്തിന്റെ പേരെഴുതി മറ്റുള്ളവരെ കാണിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവത്തെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക. ആ ചിന്ത പൂർണ്ണമാകുമ്പോഴാണ് ഈ നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം അവിടെ അപ്രത്യക്ഷമാകും, അവർക്കത് നേരിട്ട് ബോധ്യപ്പെടാനും സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട അഭിനയച്ചന്റെ അനുഗ്രഹീതമായ സന്ദേശം കാലിക പ്രസക്തമായിരുന്നു, വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായിരുന്നു. നമ്മളുടെ ചോദ്യങ്ങൾക്ക് അച്ഛൻ ഉത്തരം കണ്ടെത്തുവാനുള്ള ഒരു വലിയ പരിശ്രമം ഇതിലൂടെ നടത്തി എന്നുള്ളത് ഈ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇതിനുവേണ്ടി സമയം പ്രത്യേകം മാറ്റിവെക്കുകയും ഞങ്ങളെയൊക്കെ ചിന്തിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ആഴത്തിൽ ഈ വിഷയം പഠിക്കുവാനുമുള്ളൊരു അവസരം നൽകിയതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛന്റെ ശുശ്രൂഷകൾ കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ, ഇതെന്ന് കേട്ട എല്ലാവർക്കും പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് സൂബോറോ പ്രാർത്ഥനയുടെ എല്ലാ നന്മകളും പ്രിയപ്പെട്ട അച്ഛനെയും ഇന്ന് ശ്രവിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഞാൻ വായിക്കും, അതിനുശേഷം ബഹുമാനപ്പെട്ട ബിജോയിയച്ചൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. പ്രത്യേകമായിട്ട് ഓർക്കാൻ ലഭ്യമായ പേരുകൾ, ലില്ലിയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അലക്സ് എന്ന് പറയുന്ന പ്രായമുള്ള ഒരു അപ്പച്ചന് പ്രയാസമായിട്ടിരിക്കുന്നു, അലക്സ് അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഒരു തമ്പിയെ ഓർത്ത് പ്രാർത്ഥിക്കുക, രഞ്ജി, ഷോണി, സിന്ധു, സുരീഷ്, അതുപോലെ തന്നെ ഓമന ചാണ്ടി, ആലീസ് ജോസഫ്, അതുപോലെ ഒരു 9 വയസ്സുള്ള മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ എന്റെ വളരെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ഒരു സ്നേഹിതൻ വൈദികന്റെ മകന് 19 വയസ്സ്, അവന് ക്യാൻസർ ആണെന്ന് ബോധ്യപ്പെട്ടു. ഒരു മകനേ ഉള്ളൂ. അവന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ജോയൽ എന്നാണ് മകന്റെ പേര്. ആ മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുകയും അവരുടെ സൗഖ്യത്തിനും ആശ്വാസനുമായിട്ട് ദൈവകൃപയിൽ നമുക്ക് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. ഒരു ഗീതത്തിന്റെ 2 ഈരടി പാടിയതിനു ശേഷം ബിജുവേച്ചൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും.
എന്നോടയോ നീ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരി നിന്നെ കാക്കണമേ, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമാത അർപ്പിപ്പാനും കൃപ ചെയ്യുക.
വിജയച്ചന എനിക്ക് തോന്നുന്നു ലൈനിൽ കയറിയിട്ടില്ല, നമുക്ക് പ്രത്യേകം വിജയച്ചനുണ്ടോ അതിനകത്ത്? ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഒരു പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി തന്നതിന്റെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹിതമായ കൂട്ടായ്മയിൽ പങ്കാളികളാകാൻ തന്ന അനുഗ്രഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ചിലവഴിക്കുന്ന നിമിഷങ്ങളൊന്നും വ്യർത്ഥമായി പോകുന്ന നിമിഷങ്ങളല്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ഈ സമർപ്പണത്തിൽ ആഴമായ ബോധ്യവും വിശ്വാസവും അതിനേക്കാൾ ഉപരി ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നു എന്നുള്ള ഒരു ആഴമായ ബോധങ്ങളിലേക്ക് ഞങ്ങളുടെ വിചാരങ്ങളെ കൊണ്ടെത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നിമിഷം വരെ ഞങ്ങൾ നടക്കുന്നതൊക്കെയും കരുണയാലാകുന്നു. ആ കരുണയല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ. ഞങ്ങൾ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിലും അവിടുന്ന് ഞങ്ങളുടെ മനസ്സറിയണമല്ല ദൈവമേ. ദൈവമേ, ഓരോ നിമിഷവും ആ സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ അപേക്ഷകളും മുഖാന്തരമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് നിമിഷങ്ങളെ കണ്ടെത്തുവാനുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ടാകണമേ. ലോകം മുഴുവൻ രോഗത്താൽ ഭയപ്പെടുമ്പോഴും അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ കുലുങ്ങിപ്പോകാതെ അവയെ അതിജീവിപ്പാൻ അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി പേര് പറയപ്പെട്ട ഓരോ ആളുകളെയും ഓർക്കുന്നു. രോഗം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്രായത്തിലൊക്കെ രോഗം കടന്നു വരുമ്പോൾ ഞങ്ങളൊക്കെ ഭയപ്പെടുകയും പ്രയാസപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലൊന്നും, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും അങ്ങ് അറിയാതെയല്ല. ലോകം അതിന്റെ രോഗവും അതിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾ സമ്മാനിക്കുമ്പോഴും തമ്പുരാനെ അങ്ങ് കൂടെ ഇരുന്നുകൊണ്ട് അവയെ അതിജീവിക്കാനുള്ള ബലവും ശക്തിയും പ്രാപ്തിയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ രോഗമൊന്നും അങ്ങ് തള്ളി പറയാൻ ഇടയാക്കി തീർക്കല്ലേ. ഏത് പ്രയാസഘട്ടം വന്നാലും അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനേക്കാളൊക്കെ അപ്പുറമാണ് എന്റെ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഭവം എന്നുള്ള ഒരു ചിന്ത അവയൊക്കെ മറന്ന് അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലെ ഹ്രസ്വമായ ജീവിതം അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉള്ളവരെ തിരുവുമ്പാ സമർപ്പിക്കുകയും അവരുടെ പ്രത്യാശയ്ക്ക് ബലത്തിനുമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാരെ, യുവതികളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി വരുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും, പ്രത്യേകിച്ച് കോവിഡ് ബാധിച്ച് അനേക ആ ഒരു പ്രശ്നം മൂലം ജോലിയൊക്കെ നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ, ദൈവമാർക്കൊക്കെ അവിടുന്ന് പുതിയ പാതകളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു, ബാബാ തിരുമേനി ഓർക്കുന്നു, എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ ഓർക്കുന്നു, ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കുറ്റങ്ങളെ പൊറുക്കണമേ. പ്രത്യേകിച്ച് പെന്തിക്കോസ്തി പെരുന്നാളൊക്കെ ഞങ്ങൾ നിർവഹിച്ച് ആ ദൈവിക അനുഭവത്തിൽ ഞങ്ങളെ അവിടെ നയിക്കണമേ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ നൽവരങ്ങളെ വീണ്ടും കണ്ടെടുക്കുവാൻ ഞങ്ങളുടെ സമർപ്പണ ജീവിതം കൊണ്ട് സാധ്യമാകണമേ. ഞങ്ങളിൽ ഭൂരിഭാവം ഭവനത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥന നടത്തുന്നതെങ്കിലും അവിടെ ദൈവമേ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടുതൽ അങ്ങോട്ട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. തകള വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. പിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്നോ നാളെ സ്തുതിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും അശ്രുഹാടെ സമന്തവും സഹവാസവും നാം എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ ഭദ്രാസനത്തോടുകൂടിയും നമ്മുടെ സഭയോടുകൂടിയും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും കൂടിയും ലോകത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഭയത്തിലും കഴിയുന്ന ലോകമാസമുള്ള എല്ലാ മക്കളോടുകൂടിയും അസ്വസ്ഥതയിൽ കഴിയുന്ന ഈ രാജ്യത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നിലക്കൊണ്ടായിരിക്കും.
സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ബെന്നിയച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട മാമനച്ഛൻ, അതുപോലെ ഐസക്കച്ഛൻ, മന്ത്രി വി സി വർഗീസച്ഛൻ, എല്ലാ വൈദികരോടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും ഓർക്കുകയും നന്ദിപൂർവ്വം സ്നേഹം അറിയിക്കുന്നു. ഇതിൽ സംബന്ധിച്ച എല്ലാ ദൈവമക്കളെയും കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പ്രാർത്ഥന ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലപ്പെട്ട മനോജ്, എല്ലാവരെയും ദൈവകരങ്ങളിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സ്വാമി.